ബുദ്ധിയായവൾ തന്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? അവൾ കയ്യേരികയെ മേടുകൊടമുകളിൽ പാതകൾ കൂടുന്നിടത്ത് നിൽക്കുന്നു. അവൾ പടിവാതിലോടെ അരിയത്തും പട്ടണവാതിക്കലും ഗോപുരദ്വാരത്തെങ്കിലും ഘോഷിക്കുന്നത്. പുരുഷന്മാരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, എന്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കളയിലേക്ക് വരുന്നു. അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുകയും മൂഢന്മാരെ വിവേകഹൃദയന്മാരാകുകയും കേൾപ്പീം. ഞാൻ ഉത്കൃഷ്ടമായിട്ട് സംസാരിക്കും, എന്റെ അധരങ്ങളെ തുറക്കുന്നതിന് നേരായിരിക്കും. എന്റെ വായ് സത്യം സംസാരിക്കും, ദുഷ്ടത എന്റെ അധരങ്ങൾക്ക് അറപ്പാവുന്നു. എന്റെ വായിലെ മൊയ്യൊക്കെയും നീതിയാവുന്നു, അവയിൽ വക്രവും വികടവുമായതൊന്നുമില്ല. അവയെല്ലാം ബുദ്ധിമാനും തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരുമാവുന്നു. വെള്ളിയേക്കാൾ എന്റെ പ്രബോധനവും നേത്രമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുകയും ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാവുന്നു. മനോഹരമായതൊന്നും അതിന് തുല്യമാകുകയില്ല. ജ്ഞാനമെന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ എന്റെ പാർപ്പിടമാക്കുന്നു. പരിജ്ഞാനവും വകതിരിവും ഞാൻ കണ്ടുപിടിക്കുന്നു. യഹോവാഭക്തി ദോഷത്തെ വെറുക്കുന്നതാവുന്നു. ദമ്പം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ളവ എന്നിവയെ ഞാൻ തയ്ക്കുന്നു. ആലോചനയും പരിജ്ഞാനവും എനിക്കുള്ളത്. ഞാൻ തന്നെ വിവേകം, എനിക്ക് വീര്യബലമുണ്ട്. ഞാൻ മുഖാന്തരൻ രാജാക്കന്മാർ വാഴുന്നു, പ്രഭുക്കന്മാർ നീതിയെ നടത്തുന്നു. ഞാൻ മുഖാന്തരം അധിപതിമാരും പ്രധാനികളും ഭൂമിയിലേനായ അധിപന്മാരൊക്കെയും ആധിപത്യം നടത്തുന്നു. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എന്റെ വക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. എന്റെ ഫലം പൊന്നിലും തങ്കത്തിലും എന്റെ ആദായം നേത്രമായ വെള്ളിയിലും നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും നടക്കുന്നു. യഹോവ പണ്ടുകൊണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികൾക്ക് ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദ്യ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരുന്നു. വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിനു മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിന്റെ ഒരു ഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ നീരെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർ വെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം വിട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ചിരിക്കയായിരുന്നു. ഇടപെടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനം പ്രതി അവന്റെ പ്രമോദമായിരുന്നു. അവന്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചുകൊണ്ടിരുന്നു. എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരുടെ കൂടെ ആയിരുന്നു. ആകയാൽ മക്കളെ, എന്റെ വാക്ക് കേട്ടുകൊള്ളുകയും എന്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിക്കും. അതിനെ ത്യജിച്ചു കളയരുത്. ദിവസം പ്രതി എന്റെ പരിവാദികൾ ജാഗരിക്കും. എന്റെ വാതിൽ കട്ടളകൾ കാത്തുകൊണ്ടും എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. എന്നോട് കഴിക്കുന്നവനോ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു. എന്നെ ദേശിക്കുന്നവരൊക്കെയും മരണത്തെ ഇച്ഛിക്കുന്നു. ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു, അതിന് ഏഴ് തൂൺ തീർത്തു. അവൻ മൃഗങ്ങളെ അറുത്തു, വീഞ്ഞു കലക്കി, തന്റെ മേച്ച് ചമയിച്ചു നിരിക്കുന്നു. അവൾ തന്റെ ദാസികളെ അയച്ചു പട്ടണത്തിലെ മേടകളിൽ നിന്ന് വിളിച്ചു പറയിക്കുന്നത്. അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ, ബുദ്ധിഹീനനോട് അവൾ പറയിക്കുന്നത്, വരികയും എന്റെ അപ്പത്തിനെയും ഞാൻ കലക്കി വീഞ്ഞു കുടിക്കുകയും ചെയ്യുവീൻ. ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ടു ജീവിപ്പീൻ. വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളുകയും പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു. ദുഷ്ടനെ ഭക്ഷിക്കുന്നവനെ കറവെത്തുന്നു. പരിഹാസിനെ കഴിക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത്. ജ്ഞാനിയെ ശാസിക്ക, അവൻ നിന്നെ സ്നേഹിക്കും. ജ്ഞാനിയെ പ്രബോധിപ്പിക്ക, അവന്റെ ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്ക, അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും. യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവും ആവുന്നു. ഞാൻ മാന്ത്രമില്ല നാളുകൾ പെരുകും. നിനക്ക് ദീർഘായുസുണ്ടാകും. നീ ജ്ഞാനിയാവുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും. പരിഹസിക്കുന്നുവെങ്കിലോ നീ തന്നെ സഹിക്കേണ്ടി വരും. ഭോഷത്തമായവൾ മോഹവരവശ്യായിരിക്കുന്നു. അവൾ ബുദ്ധിഹീന തന്നെ, ഒന്നും അറിയുന്നതുമില്ല. തങ്ങളുടെ പാതയിൽ നേരെ നടക്കുന്നവരായി കടന്നു പോകുന്നവരെ വിളിക്കേണ്ടതിന് അവൾ പട്ടണത്തിലെ മേഖലകളിൽ തന്റെ വീട്ടുവാതിക്കൽ ഒരു പീഠത്തിന്മേലിരിക്കുന്നു. അല്പബുദ്ധി അവനിങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോട് അവൾ പറയുന്നത്, മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു നിന്ന അപ്പം രുചികരവുമാവുന്നു. എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവിടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിൽ ഇരിക്കുന്നുവെന്നും അവൻ അറിയുന്നില്ല. ശലോമോന്റെ ചോദിച്ച വാക്യങ്ങൾ ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു. ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു. ദുഷ്കൃതയായി സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല. നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. യഹോവ നീതിമാനെ പട്ടിണി കിടക്കുകയില്ല. ദുഷ്ടന്മാരുടെ കൊതിയോ അവൻ തള്ളിക്കളയുന്നു. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു. ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു. വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ. കൊയ്ത്തുകാല തുറങ്ങുന്നവനോ നാണം കെട്ടവൻ. നീതിമാന്റെ ചെരുപ്പിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായ സാഹസം മൂടുന്നു. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്. ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും. ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളുന്നു. വിടുവാനായ ഭോഷനോ വീണുപോകും. നേരായി നടക്കുന്നവർ നിർഭയമായി നടക്കുന്നു. നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും. കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടുന്നവൻ ദുഃഖം വരുത്തുന്നു. തുറന്ന് ശാസിക്കുന്നവനോ സമാധാനം ഉണ്ടാക്കുന്നു. നീതിമാന്റെ വായ ജീവന്റെ ഉറവാകുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വായ സാഹസം മൂടുന്നു. പക വഴക്കുകൾക്ക് കാരണമാകുന്നു. സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. വിവേകിയുടെ ആഗ്രഹങ്ങളിൽ ജ്ഞാനമുണ്ട്. ബുദ്ധിഹീനനു മുതുകിനോ വടികൊള്ളാം. ജ്ഞാനികൾ പരിജ്ഞാനം അടച്ചു വെക്കുന്നു. ഭോഷന്റെ വായോ അടുത്തിരിക്കുന്ന നാശം. ധനവാന്റെ സമ്പത്ത് അവനെ ഉറപ്പുള്ള ഒരു പട്ടണം. എളിയവരുടെ നാശമോ അവരുടെ ദാരിദ്ര്യം തന്നെ. നീതിമാന്റെ സമ്പാദ്യം ജീവഹേതുവും ദുഷ്ടന്റെ ആദായം പാപകാരണവുമാവുന്നു. പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിലിരിക്കുന്നു. ശാസ്ത്രം ത്യജിക്കുന്നവൻ ഓരോന്ന് നടക്കുന്നു. പക മറച്ചു വെക്കുന്നവൻ പൊളിയായവൻ. ഏഷ്ഞ പറയുന്നവൻ ഭോഷൻ. വാക്കു പെരുകിയാൽ ലംഘനം ഇല്ലാതിരിക്കയില്ല. അതിരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. നീതിമാന്റെ നാവ് മേത്രമായ വെള്ളി. ദുഷ്ടന്മാരുടെ ഹൃദയമോ നിസ്സാരം. നീതിമാന്റെ അതിരങ്ങൾ പലരെയും പോഷിപ്പിക്കും. ഭോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. ദോഷം ചെയ്യുന്നത് ഭോഷന് കളിയാവുന്നു. ഞാനും വിവേകിക്ക് അങ്ങനെ തന്നെ. ദുഷ്ടൻ പേടിക്കുന്നതന്നെ അവന് ഭവിക്കും. നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും. ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടനില്ലാതെയായി. നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ. ചെറുത്ത പല്ലിനും പുക കണ്ണിനുമാകുന്നത് പോലെ മടിയൻ തന്നെ അയക്കുന്നവർക്കാകുന്നു. യഹോവാപ്പറ്റി ആഴ്ചനെ ദീർഘമാക്കുന്നു. ദുഷ്ടന്മാരുടെ സമ്മത്സരങ്ങളോ കുറഞ്ഞു പോകും. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു. ദുഷ്ടന്മാരുടെ പ്രതീക്ഷയ്ക്കോ ഭംഗം വരും. യഹോവയുടെ വഴി നേരുള്ളവന് ഒരു ദുർഗം. ദുഷ്പ്രവർത്തിക്കാർക്കോട് നാശകരം. നീതിമാനൊരു നാളും കുലുങ്ങിപ്പോകയില്ല. ദുഷ്ടന്മാരോ ദേശത്ത് അവസിക്കയില്ല. നീതിമാന്റെ വായ ജ്ഞാനം മുളപ്പിക്കുന്നു. വക്രതയുള്ള നാവോ ഛേദിക്കപ്പെടും. നീതിമാന്റെ അതിരങ്ങൾ പ്രസാദകരമായി കറിയുന്നു. ദുഷ്ടന്മാരുടെ വായോ വക്രതയുള്ളതാകുന്നു. കള്ളത്തിൽ ആ സഹോവിക്ക് വെറുപ്പ്. ഒറ്റപടിയോ അവന് പ്രസാദം. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു. താഴ്മയുള്ളവരുടെ വക്കലോ ജ്ഞാനമുണ്ട്. നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും. ദ്രോഹികളുടെ വിഘടമോ അവരെ നശിപ്പിക്കും. ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല. നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. നിഷ്കളങ്കന്റെ നീതി അവന്റെ വഴിയെ ചൊവ്വാക്കും. ദുഷ്ടനോ തന്റെ ദുഷ്ടത കൊണ്ട് വീണുപോകും. നേരുള്ളവരുടെ നീതി അവരെ വിടുവിക്കും. ദ്രോഹികളോ തങ്ങളുടെ ദ്രോഹത്താൽ പിടിപെടും. ദുഷ്ടൻ മരിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷ നശിക്കുന്നു. നീതികെട്ടവരുടെ ആഴ്ചയ്ക്ക് ഭംഗം വരുന്നു. നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ദുഷ്ടൻ അവന് പകരമാവപ്പെടുന്നു. ഭക്ഷണന്മാരെ കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. നീതിമാന്മാരോ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു. നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു. ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ആർപ്പൊളി ഉണ്ടാകുന്നു. നേരുള്ളവരുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു. ദുഷ്ടന്മാരുടെ വായ് കൊണ്ടോ അത് ഇടിഞ്ഞു പോകുന്നു. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ ബുദ്ധിഹീനൻ. വിവേകമുള്ളവനോ മിണ്ടാതിരിക്കുന്നു. ഏഷ്ണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. വിശ്വസ മാനസിനോ കാര്യം മറച്ചു വെക്കുന്നു. പരിപാലനമില്ലാത്തടത്ത് ജനമതോഗതി പ്രാപിക്കുന്നു. മന്ത്രിമാരുടെ ബോധത്തിലോ രക്ഷയുണ്ട്. അന്യന് വേണ്ടി ജാമ്യം നിൽക്കുന്നവൻ അത്യന്തം വ്യസനിക്കും. ജാമ്യം നിൽപ്പാൻ പോകാത്തവനോ നിർഭയനായിരിക്കും. ലാവണ്യമുള്ള സ്ത്രീ മാന്യം രക്ഷിക്കുന്നു. വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു. ദയാലുവായൻ സ്വന്തം കാലിന് നന്മ ചെയ്യുന്നു. ക്രൂരനോ സ്വന്തം ജഡത്തെ ഉപദ്രവിക്കുന്നു. ദുഷ്ടൻ മൃഗ ലാഭം ഉണ്ടാക്കുന്നു. നീതി പഠിക്കുന്നവനോ വാസ്തവമായ പ്രതിഫലം കിട്ടും. നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു. ദോഷത്തെ പിന്തുടരുന്നവനോ തന്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. വക്രബുദ്ധികൾ ഹോവയ്ക്ക് വെറുപ്പ്. നിഷ്കളങ്ക മാർഗികളെ അവനെ പ്രസാദം. ദുഷ്ടനിശിക്ഷ വരാതിരിക്കയില്ല എന്നതിന് ഞാൻ കൈയടിക്കാം. നീതിമാന്മാരുടെ സന്തതിയോ രക്ഷിക്കപ്പെടും. വിവേകമില്ലാത്ത ഒരു സുന്ദരി പന്നിയുടെ മൂക്കിൽ പൊന്മൂക്കുത്തി പോലെ. നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ. ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ ക്രോധമത്രേ. ഒരുത്തൻ വാരി വിപരീതം വർദ്ധിച്ചു വരുന്നു. മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും ഞെരുക്കമേ ഉള്ളൂ. ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും. തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ധാന്യം പൂട്ടിയിട്ട് കൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശ്രദ്ധിക്കും. അത് വെക്കുന്നവന്റെ തലമേലോ അനുഗ്രഹം വരും. നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ രഞ്ജനം സമ്പാദിക്കുന്നു. തിന്മയെ തിരയുന്നവനോ അത് തന്നെ കിട്ടും. തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും. നീതിമാന്മാരോ പച്ചയില പോലെ തഴയ്ക്കും. സ്വഭവനത്തെ വലയ്ക്കുന്നവന്റെ അനുഭവം വായുവത്രേ. ഹോഷൻ ജ്ഞാനഹൃദയന് ദാസനായി തീരും. നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം. ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. നീതിമാൻ ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നുവെങ്കിൽ ദുഷ്ടനും പ്രാപിക്കും എത്രയധികം. പ്രബോധന ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു. ശാസന വെറുക്കുന്നവനോ മുഖപ്രായൻ. ഉത്തമൻ ഹോയോട് പ്രസാദം പ്രാപിക്കുന്നു. ഗുരുവായിക്കോ അവൻ ശിക്ഷ വിധിക്കുന്നു. ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല. നീതിമാന്മാരുടെ പേരോ ഇളകിപ്പോവുകയില്ല. സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം. നാണം കെട്ടവളോ അവന്റെ അസ്ഥികൾക്ക് ദ്രവത്വം. നീതിമാന്മാരുടെ വിചാരങ്ങൾ ന്യായം. ദുഷ്ടന്മാരുടെ നിരൂപണങ്ങളോ ചതിവത്രേ. ദുഷ്ടന്മാർ പ്രാണഹാനി വരുത്തുവാൻ പറഞ്ഞൊക്കുന്നു. നേരുള്ളവരുടെ വാക്കോ അവരെ വിടുവിക്കുന്നു. ദുഷ്ടന്മാർ മറിഞ്ഞു വീണില്ലാതെയാകും. നീതിമാന്മാരുടെ ഭവനം ഓന്നില നിൽക്കും. മനുഷ്യൻ തന്റെ ബുദ്ധിക്കൊത്ത വണ്ണം ശ്ലാഘിക്കപ്പെടുന്നു. വക്രബുദ്ധിയോ നിന്ദിക്കപ്പെടുന്നു. മാന്യഭാവം അടിച്ചിട്ടും ഉപജീവനത്തിന് മറ്റുള്ളവനേക്കാൾ ലഘുവായി മതിക്കപ്പെട്ടിട്ടും ഒരു വൃത്തിനുള്ളവൻ ശ്രേഷ്ഠനാവുന്നു. നീതിമാൻ തന്റെ മൃഗത്തിന്റെ പ്രാണാനുഭവം അറിയുന്നു. ദുഷ്ടന്മാരുള്ളമോ ക്രൂരമത്രേ. നിരം കൃഷി ചെയ്യുന്നവന് ആഹാരം സമൃദ്ധിയായി കിട്ടും. നിസ്സാരന്മാരെ പിൻചെല്ലുന്നവനോ ബുദ്ധിഹീനൻ. ദുഷ്ടൻ ദോഷികളുടെ കവർച്ച ആഗ്രഹിക്കുന്നു. നീതിമാന്മാരുടെ പേരോ ഫലം നൽകുന്നു. അതരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത ഗണിയുണ്ട്. നീതിമാനോ കഷ്ടത്തിൽ നിന്ന് ഒഴിഞ്ഞുപോരും. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും. തന്റെ കൈയുടെ പ്രവർത്തിക്ക് തക്കോണം അവന് കിട്ടും. ഹോഷന് തന്റെ വഴി ചൊവ്വായി തോന്നുന്നു. ജ്ഞാനിയോ ആലോചന കേട്ടൻ സ്ഥിരിക്കുന്നു. ഹോഷന്റെ നീരസം തൽക്ഷണം വെളിപ്പെടുന്നു. വിവേകമുള്ളവനോ ലജ്ജ അടക്കി വെക്കുന്നു. സത്യം പറയുന്നവൻ നീതി അറിയുന്നു. കള്ളസാക്ഷിയോ വഞ്ചനെ അറിയിക്കുന്നു. വാളുകൊണ്ട് കുത്തുംപോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്. ജ്ഞാനികളുടെ നാവോ സുഖപ്രദം. സത്യം പറയുന്ന അതരം എന്നേക്കു നിലനിൽക്കും. വ്യാജം പറയുന്ന നാവോ മാത്രനേരത്തേക്കേ ഉള്ളൂ. ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്. സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. നീതിമാനൊരു തിന്മയും ഭവിക്കുകയില്ല. ദുഷ്ടന്മാരോ അനർത്ഥം കൊണ്ട് നിറയും. വ്യാജമുള്ള അതരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്. സത്യം പ്രവർത്തിക്കുന്നവരോ അതിന് പ്രസാദം. വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടച്ചു വെക്കുന്നു. ഹോഷന്മാരുടെ ഹൃദയമോ ഭോഷതം പ്രസിദ്ധമാക്കുന്നു. ഉത്സാഹിയുടെ കൈ അധികാരം നടത്തും. മടിയനോ ഊഴിയവേലേക്ക് പോകേണ്ടി വരും. മനോവ്യസന ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു. ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. നീതിമാൻ കൂട്ടുകാരന് വഴികാട്ടിയാവുന്നു. ദുഷ്ടന്മാരുടെ വഴിയോ അവരെ തെറ്റി നടക്കുമാറാക്കുന്നു. മടിയനൊന്നും വേട്ടയാടിപ്പിടിക്കുന്നില്ല. ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു. നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്. അതിന്റെ പാതയിൽ മരണമില്ല. ജ്ഞാനമുള്ള മകൻ അപ്പന്റെ പ്രബോധന ഫലം. പരിഹാസിയോ ശാസന കേട്ടനുസരിക്കുന്നില്ല. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും. ദ്രോഹിയുടെ ആഗ്രഹമോ സാഹസം തന്നെ. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു. അധരങ്ങളെ പിളർത്തുന്നവനോ നാശം ഭവിക്കും. മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല. ഉത്സാഹിയുടെ പാലനോ പുഷ്ടിയുണ്ടാകും. നീതിമാൻ ഭോഷ്ക് വെറുക്കുന്നു. ദുഷ്ടനോ ലജ്ജയും നിന്നയും വരുത്തുന്നു. നീതി സന്മാർഗിയെ കാക്കുന്നു, ദുഷ്ടതയോ പാപിയെ മറിച്ചു കളയുന്നു. ഒന്നുമില്ലാഞ്ഞിട്ടും ധനികനെന്ന് നടിക്കുന്നവനുണ്ട്, വളരെ ധനം ഉണ്ടായിട്ടും ദരിദ്രനെന്ന് നടിക്കുന്നവനുമുണ്ട്. മനുഷ്യന്റെ ജീവന് മറവില്ല, അവന്റെ സമ്പത്ത് തന്നെ ദരിദ്രനോ ഭീഷണി പോലും കേൾക്കേണ്ടി വരുന്നില്ല. നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു, ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും. അഹങ്കാരം കൊണ്ട് വിവാദം മാത്രമുണ്ടാവുന്നു, ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും, അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വർദ്ധിച്ചു വരും. ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. വചനത്തെ നിന്ദിക്കുന്നവൻ അതിനെ ഉത്തരവാദി, കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ കുറവാകുന്നു, അതിനാൽ മരണത്തിന്റെ ഗണങ്ങളെ ഒഴിഞ്ഞു പോകും. സൽബുദ്ധിയാൽ രഞ്ജനയുണ്ടാവുന്നു, യോഗിയുടെ വഴിയോ ദുർഘടം. സൂക്ഷ്മബുദ്ധിയുള്ള ഏതിനും പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു, ഭോഷനോ തന്റെ പോഷത്വം വിടർത്തി കാണിക്കുന്നു. ദുഷ്ടത ദൂതന്റെ ശുദ്ധിലാവപ്പെടുന്നു, വിശ്വസ്തനായ സ്ഥാനാപതിയോ സുഖം നൽകുന്നു. പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും, ശാസന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കും. ജ്ഞാനികളോട് കൂടെ നടക്ക, നീയും ജ്ഞാനിയാകും. ദോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. ദോഷം പാപികളെ പിന്തുടരുന്നു, നീതിമാന്മാർക്കോ നന്മ പ്രതിഫലമായി വരും. ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം നിശ്ചയിക്കുന്നു, പാപിയുടെ സമ്പത്തോ നീതിമാന് വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്നു, എന്നാൽ അന്യായം ചെയ്തിട്ട് നശിച്ചു പോകുന്നവരുമുണ്ട്. വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പയക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു, ദുഷ്ടന്മാരുടെ വയറോ വിശന്നുകൊണ്ടിരിക്കും. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവർ തന്റെ വീട് പണിതു, പോഷത്തമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. നേരായി നടക്കുന്നവൻ യഹോവാഹത്തൻ, നടപ്പിൽ വക്രതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. പോഷന്റെ ദമ്പത്തിന്റെ വടിയുണ്ട്, ജ്ഞാനിയുടെ അകലങ്ങളോ അവരെ കാത്തുകൊള്ളുന്നു. കാളയില്ലാത്തരത്ത് തൊഴുത്ത് പഠിപ്പുള്ളത് കാളയുടെ ശക്തി കൊണ്ടോ വളരെ ആദായമുണ്ട്. വിശ്വസ സാക്ഷി പോഷ്ക്ക് പറയുകയില്ല, കള്ളസാക്ഷിയോ പോഷ്ക്ക് നിശ്വസിക്കുന്നു. പരിഹാസി ജ്ഞാനം അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല, വിവേകമുള്ളവനോ പരിജ്ഞാനം എളുപ്പം. മൂടന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക, പരിജ്ഞാനമുള്ള വിവരങ്ങൾ നീ അവനിൽ കാണുകയില്ല. വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം, ചതിക്കുന്നതോ പോഷന്മാരുടെ പോഷത്വം. കോശന്മാരെ അവർ ത്യാഗം പരിഹസിക്കുന്നു, നേരുള്ളവർക്കോ തമ്മിൽ പ്രീതിയുണ്ട്. ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു, അതിന്റെ സന്തോഷത്തിലോ അന്യൻ ഇടപെടുന്നില്ല. ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞു പോകും, നീതിമാന്റെ കൂടാരമോ തഴയ്ക്കും. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചെവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കാം, സന്തോഷത്തിന്റെ അവസാനം ദുഃഖവുമാകാം. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തന്റെ നടപ്പിൽ മടുപ്പ് വരും, നല്ല മനുഷ്യനോ തന്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി വരും. അല്പബുദ്ധി ഏത് വാക്കും വിശ്വസിക്കുന്നു, സൂക്ഷ്മബുദ്ധിയോ തന്റെ നടപ്പ് സൂക്ഷിച്ചു കൊള്ളുന്നു. ഞാനി ഭയപ്പെട്ട് ദോഷമകറ്റി നടക്കുന്നു, പോഷനോധിക്കാരും പൂണ്ട് നിർഭയനായി നടക്കുന്നു. മുൻകോപി പോഷത്വം പ്രവർത്തിക്കുന്നു, ഗുരുവായി ദേശിക്കപ്പെടും. അല്പബുദ്ധികൾ പോഷത്വം അവകാശമാക്കിക്കൊള്ളുന്നു, സൂക്ഷ്മബുദ്ധികളോ പരിജ്ഞാനമണിയുന്നു. ദുർജനം സജ്ജനത്തിന്റെ മുമ്പിലും ദുഷ്ടന്മാർ നീതിമാന്മാരുടെ വാതുക്കലും മടങ്ങി നിൽക്കുന്നു. ദരിദ്രനെ കൂട്ടുകാരൻ പോലും പയക്കുന്നു, ധനവാനോ വളരെ സ്നേഹിതന്മാരുണ്ട്. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു, എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ. ദോഷം നിരൂപിക്കുന്നവർ ഒഴിഞ്ഞു പോകുന്നില്ലയോ, നന്മ നിരൂപിക്കുന്നവർക്കോ ജയം വിശ്വസ്തയും ലഭിക്കുന്നു. എല്ലാ തൊഴിലുകളും കൊണ്ട് ലാഭം വരും, അകരചർവണം കൊണ്ടോ ഞെരുക്കമേ വരൂ. ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം, മൂടന്മാരുടെ പോഷത്വമോ പോഷത്വം തന്നെ. സത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു, പോഷ്ക്ക് നിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു. യഹോവാഭത്തിന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്കും ശരണമുണ്ടാകും. യഹോവാഭത്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ ഗണികളെ ഒഴിഞ്ഞുപോകും. പ്രജാബാഹുല്യം രാജാവിന് ബഹുമാനം, പ്രജാനോന്നതയോ പ്രഭുവിന് നാശം. ദീർഘസമേളവൻ മഹാബുദ്ധിമാൻ, മുൻകോപിയോ പോഷത ഉയർത്തുന്നു. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ സ്ത്രീകൾക്ക് ദ്രവത്വം. ഇളയനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. ദുഷ്ടന് വേണ്ട ദുഷ്ടതയാൽ വീഴ്ച വരുന്നു, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. വിവേകമുള്ളവരുടെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങിപ്പാർക്കുന്നു. മൂഢന്മാരുടെ അന്തരംഗത്തിലുള്ളതോ വെളിപ്പെട്ടു വരുന്നു. നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അപമാനം. ബുദ്ധിമാനായ ദാസന് രാജാവിന്റെ പ്രീതി ലഭിക്കുന്നു. നാണം കെട്ടവനോ അവന് കോപം നേരിടും. ദൈവമേ എനിക്ക് യോഗ്യമാവുന്നു, ബാറിക്കുമോ?
സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം ബ്രഹ്മൻ, പരിശുദ്ധൻ 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 ഹൃദയങ്ങളിൽ ദൈവമായ നാമത്തിൽ ഒന്നിനെ പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാ ദൂരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലുതൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ വളരെ അന്യമായ രീതിയിൽ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന സർവശക്തനായ ദൈവത്തെ ആരാധിക്കുകയും ഒന്നിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ ദൈവസന്നിധിയില് വിവിധ സ്ഥലങ്ങളിൽ നിന്നുണ്ടായിരിക്കാനും പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയില് ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഒക്കെ ദൈവം തന്നിരിക്കുന്ന ആരോഗ്യത്തിനും സൗഖ്യത്തിനുമായിട്ട് ദൈവത്തെ നമുക്ക് മാസപ്പെടുത്തുകയും ദൈവസ്നേഹത്തെ കാരുണ്യപൂർവ്വം ഓർക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് വളരെ ശ്രേഷ്ഠമായി നിർത്തുന്നത് മദ്രാസ്ത പോലീസ് അദ്ദേഹം അരമനയിലില്ല, ചിക്കാഗോ സെന്റ് പള്ളിയുടെ കൂടാരമായിട്ട് ബന്ധപ്പെട്ട അവരെയാണ് ചിലപ്പോൾ അവസരം ലഭിക്കുകയാണെങ്കിൽ കാരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ തന്നെയും അഭിമുഖ ത്രിവേണി ഓർക്കുകയും വളരെ സ്നേഹത്തോടുകൂടി ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇതോടൊപ്പം ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് വന്യ പി എസ് ഫിലിപ്പച്ചനാണ്. അച്ഛനെയും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ ദൈവമക്കളെയും വളരെ സന്തോഷത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് ഈ ധന്യവാറുന്ന പ്രാർത്ഥനയിലേക്ക് ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 149 ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. വളരെ സുപരിചിതമായ ഗീതമാണ് 149 സുവിശേഷ ഗീതത്തിലെ ആശ്വാസത്തിന് ഉറവിടമാൻ ക്രിസ്തു നിന്നെ വിളിക്കുന്നു. ജീവിതത്തിന്റെ അധ്വാന ഫലങ്ങളിൽ കൂടിയൊക്കെ ഭാരം വഹിക്കേണ്ടിയ ഘട്ടം കടന്നു വരുമ്പോൾ എന്റെ ഭാരം ലഘുവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാരം നമുക്ക് വേണ്ടി വഹിക്കുന്ന നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ അടുത്ത് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഒരു ധൈര്യവും ശക്തി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അനുനിമിഷം നമ്മളെ സ്നേഹിക്കുന്ന, കരുതുന്ന, നമ്മുടെ വേദനകളെ നെഞ്ചിലേറ്റുന്ന, നമ്മുടെ സ്വംബരങ്ങളെ തോളിൽ വഹിക്കുന്ന നമ്മുടെ തമ്പുരാനെ ദൈവസന്നിധിയിൽ ആരാധിക്കാം, സ്തുതിക്കാം, ഈ പാട്ട് മുമ്പാകെ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ സംബന്ധിക്കുന്ന ആളുകളുടെ പ്രത്യേക ഓർമ്മയ്ക്ക് നിങ്ങൾ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ദയവായിട്ട് നിങ്ങളുടെ ഫോണ് മ്യൂട്ട് ചെയ്യുവാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ശുശ്രൂഷ നടത്തുമ്പോൾ പലതരത്തിലുള്ള ശബ്ദം ഇടയ്ക്ക് വരുമ്പോൾ പ്രസംഗിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇത് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് അതൊരു പ്രയാസമായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ വിനയപൂർവ്വം നിങ്ങളുടെ അപേക്ഷിക്കുന്നു. നിങ്ങളെ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നിങ്ങളുടെ ഫോണ് മ്യൂട്ട് ചെയ്യുവാൻ തക്കവണ്ണം പ്രത്യേകം അത് ശ്രദ്ധിക്കണം. പലരുടെ ശബ്ദം ഈ സമയത്ത് കേൾക്കുന്നുണ്ട്. ദയവായി ശ്രദ്ധിക്കണം. വിനയത്തോടുകൂടി നിങ്ങളുടെ അപേക്ഷിക്കുകയാണ്.
ആശ്വാസത്തിൽ നിൻ ഉറവിടമാകുന്നോ, നിന്നെ വിളിച്ചിടുന്നോ, നിന്നെ വിളിച്ചിടുന്നോ. ആശ്വാസത്തിൽ ഉറവിടമാ ക്രിസ്തോ, നിന്നെ വിളിച്ചിടുന്നോ, നിന്നെ വിളിച്ചിടുന്നോ. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാറുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആണിപ്പാറുള്ളവൻ കരങ്ങൾ നീട്ടി ആശ്വാസത്തെ ഉറവിടമാ ക്രിസ്തു, നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പാപാന്ധകാരത്തിൽ കഴിയും തകർന്നവരെ അവൻ കരങ്ങൾ എന്നെന്നും മറിയായവ നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ എന്നെന്നും മറിയായവ ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു നിന്നെ വിളിച്ചിടുന്നു വാതിൽക്കൽ വന്നിങ്ങ് മുട്ടിയിടുന്ന ആശ്വാ ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു നിന്നെ വിളിച്ചിടുന്നു
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആകാശം ഭൂമി നിലമാകത്തും കൂടെ നിറഞ്ഞിരിക്കുന്ന ഭഗവാനായ ദൈവം വരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധന്റെ വരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, എന്നെ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തേ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചു കൂട്ടിനെ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തേ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചു കൂട്ടിനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തേ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചു കൂട്ടിനെ ഞങ്ങൾ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവയുടെ മുക്കാലം അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ പോലെ ഭൂമിയിലും ആവേണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പോൽ ഞങ്ങൾ കരണമേ. ഞങ്ങളുടെ കാട് വിഷമിച്ചതുപോലെ ഞങ്ങളുടെ മുമ്പാകും വിഷമിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദോഷങ്ങൾ ഉള്ളണമേ. തുടർന്നാൽ രാജ്യശക്തിയും മൗത്തു നീക്കി നിനക്കുള്ള കൃപ പറഞ്ഞ പറയുമേ. നിനക്ക് സമാധാനം വാഴ്ത്തപ്പെട്ടവനെയാവുന്നു. എന്റെ ദുരലമായ ഞങ്ങളുടെ ഭർത്താവ് ശിഷ്യ വാഴ്ത്തപ്പെട്ടവനാവുന്നു. അമ്മേ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി കൊഴി പോയണമെന്ന സമയത്ത് എന്ത് ചെയ്യുന്നു പ്രവേശിച്ചുള്ളടമേ. അമ്മീ വാറക്കുമോർ മീൻപിടുത്തക്കാരായ സ്ത്രീഹന്മാർ മൂല സഭയെ സത്യത്തിന്റെ അറിവ് പഠിപ്പിച്ചവനായ ഉപദേഷ്ടാവി, സത്യത്തിന്റെ അറിവ് ഞങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം സാത്താന്റെ ഉപായ തന്ത്രങ്ങളാൽ വിശ്വാസ തെറ്റിലേക്ക് വീഴുവാൻ ഞങ്ങൾക്കിടയാക്കരുതേ. സത്യവിശ്വാസം എന്ന കപ്പലിനെ സ്ത്രീഹന്മാരെ കൊണ്ട് നടത്തിക്കുവാനായി കപ്പൽ പ്രവാണിയായുള്ളവനെ, നിന്റെ സ്ത്രീഹന്മാരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങൾ പാപസമുദ്രത്തിൽ വീഴാതെയും അതിന്റെ ഓളങ്ങളിലും തിരമാലകളിലും കുടുങ്ങാതെയും ഞങ്ങളെ കാത്തുകൊള്ളണമേ. അവരുടെ പ്രാർത്ഥനകളാലും ഉപേക്ഷകളാലും കർത്താവേ നിനക്ക് ഇഷ്ടമാകുന്ന പ്രകാരം നിന്നെ സേവിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. അവർ മൂലം ഞങ്ങളുടെ യാചനകൾ നൽകപ്പെടുമാറാകണമേ. അവരുടെ പുണ്യാവസ്ഥയെ ഞങ്ങളുടെ ഉള്ളിൽ സ്ഥാപിക്കണമേ. അവരുടെ ഉപദേശത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതണമേ. ഞങ്ങൾ അവരുടെ നിരയിൽ ചേർന്ന് അവരോടുകൂടെ ക്രമപ്പെടുമാറാകണമേ. കർത്താവ് വിലയേറിയ മാണിക്യം പോലെ വിശുദ്ധ സ്ത്രീഹന്മാരുടെ കൈകളിൽ കയ്യിൽ നിന്റെ വിശുദ്ധ കൊടുത്തിട്ടുള്ള സത്യവിശ്വാസത്തെ ഞങ്ങൾ മുറുകെ പിടിച്ച് അതിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുമാറാകണമേ. അവരോടുകൂടെ അവരുടെ ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്ത്രീഹന്മാരെ നിങ്ങൾ സത്യവും ജ്ഞാനവുമുള്ള ഭരണക്കാരും ഇടയന്മാരും പരിശോധിക്കപ്പെട്ട ഉപദേശകന്മാരും സാമർഥ്യമുള്ള വൈദ്യന്മാരും ധൈര്യമുള്ള മല്ലന്മാരും അജീയമായ കോട്ടകളും പാറമേൽ സ്ഥാപിക്കപ്പെട്ട ഭവനങ്ങളും പിതാവിന്റെ സ്നേഹിതരും പുത്രന്റെ വാത്സല്യ ശിഷ്യന്മാരും പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലങ്ങളും ആകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ സഹായങ്ങളാൽ സത്യജ്ഞാനവും നല്ല ആലോചനയും അശുദ്ധങ്ങളിൽ നിന്നുള്ള വേർപാടും നീതിയുടെ വേലയ്ക്കുള്ള വേലയ്ക്ക് താല്പര്യവും കർത്താവിങ്കിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുമാറാകണമേ.
ഭൂമിയുടെ ഉപ്പാകുന്ന നിങ്ങളാൽ ഞങ്ങൾ രുചിക്കപ്പെടുമാറാകണമേ. നിങ്ങളുടെ പ്രകാശത്താൽ ഞങ്ങൾ ലോകത്തിൽ പ്രകാശിക്കപ്പെടുകയും ചെയ്യുമാറാണമേ. കർത്താവേ, സ്ത്രീകന്മാർ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇടുങ്ങിയ വഴിയിൽ കൂടി ഞങ്ങൾ ബുദ്ധിയോടെ നടക്കുമാറാകണമേ. അവരുടെ പ്രാർത്ഥനകളാൽ രോഗികൾ സുഖപ്പെടുകയും ദുഃഖിച്ചിരിക്കുന്നവർ ആശ്വസിക്കുകയും ദരിദ്രന്മാർ ഐശ്വര്യം പ്രാപിക്കുകയും ധനവാന്മാർ ധർമ്മിഷ്ഠരാകുകയും ചെയ്യുമാറാകണമേ. ശ്ലൈഹിക ഉപദേശങ്ങളിൽ ഞങ്ങൾ സ്ഥിരപ്പെടുകയും ഏവൻഗേലിയോനടുത്ത മുറകളാൽ ഞങ്ങളുടെ അരകൾ മുറുക്കുകയും ദുഷ്ടനോടുള്ള യുദ്ധങ്ങളെയെല്ലാം ഞങ്ങൾ ജയിക്കുകയും ചെയ്യുമാറാണമേ. അതിപ്പോഴും അല്ല ഇപ്പോഴും എന്ന് വന്നേക്കും തന്നെ. ആമീൻ.
ദൈവത്തിന്റെ ബലിതരണാവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു ബുധനാഴ്ച കൂടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ധന്യമാർന്ന ശുശ്രൂഷയിൽ സംബന്ധിപ്പാണ്ടൊക്കെ ഓണം ഇടയായി തീർന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. നമ്മുടെ സഭയുടെ പ്രത്യേക ക്രമീകരണ പ്രാരംഭം ഈ ദിനങ്ങളൊക്കെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ദിനങ്ങളായിട്ട് നമ്മൾ കാണുകയാണ്. പ്രത്യേകിച്ചും പത്രോസ് പോലോസ് ലീഗമാരുടെ ഓർമ്മയാണെന്ന കാര്യം നമുക്കറിയാം. നമ്മുടെ നോമ്പ് 13 ദിവസത്തെ നോമ്പ് നമ്മുടെ വീടുന്ന ദിവസമാണ്. അതോടൊപ്പം തന്നെ 30-ാം തീയതി നാളെ 12 സ്ലീഹന്മാരെയും ഒരേപോലെ ഓർക്കുവാൻ്റെ കോണം സഭ പ്രത്യേകിച്ച് ക്രമീകരിച്ചിരിക്കുന്ന ദിനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ദിവസങ്ങളൊക്കെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ദിവസങ്ങളാണെന്നുള്ളത് നമുക്ക് അറിയാം. നമുക്കറിയാം നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാര് ഇവര് ഈ ക്രൈസ്തവ വിശ്വാസം ലോകത്തിൽ വളരുവാൻ്റെ കോണം 12 പേരുടെ സമർപ്പണത്തിന്റെയും സമുന്നതയോടുകൂടിയുള്ള പ്രവർത്തനത്തിൽ സമുന്നതമായ പ്രവർത്തനത്തിന്റെ പ്രതിഫലനമാണ് പരിശുദ്ധാത്മാവിന്റെ കൃപ മൂലം പ്രപഞ്ചം മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുവാൻ്റെ കോണം ഇടയായി തീർന്നത്. വിശ്വാസത്തിന്റെ ഒക്കെ അടിസ്ഥാനം അവരാണെന്നുള്ള കാര്യം നമുക്കറിയാം. തീർച്ചയായിട്ടും ആ പിതാക്കന്മാരുടെ ഒക്കെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ നോമ്പനുഷ്ഠിക്കുകയും പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ മധ്യസ്ഥ എപ്പോഴും ഈ സഭയ്ക്കും പ്രത്യേകിച്ച് അവരുടെ മധ്യസ്ഥയിൽ നോമ്പനുഷ്ഠിക്കുന്നവർക്കും ഉണ്ടാകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതിനേക്കാളുപരി അവരുടെ ജീവിതം അനുകരിക്കുവാനും അവർ പഠിപ്പിച്ച ജീവിത മാർഗത്തിൽ കൂടി ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു വിളിയാണ് എന്നുള്ള ഒരു ബോധ്യം കൂടെ ഈ പെരുന്നാളുകളെ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പിതാക്കന്മാർ ഓർക്കുമ്പോൾ നമ്മളിൽ അനുഭവമാകേണ്ടതാണ്. ഓരോ പെരുന്നാളുകൾ ആഘോഷിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുമ്പോഴും നമ്മൾ സ്വയം നമ്മെ തന്നെ വിലയിരുത്തണം. ഈ നോമ്പ് അല്ലെങ്കിൽ ഈ ഒരു അനുഷ്ഠാനം എത്രമാത്രം എന്റെ ആത്മീയ ജീവിതത്തിന് ആന്തരിക ശക്തി പകർന്നു നൽകിയിട്ടുണ്ട്, എത്രമാത്രം ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാനും ക്രിസ്തുവിന് വേണ്ടി മരിപ്പാനും ഒക്കെ ഈ പിതാക്കന്മാരുടെ ഓർമ്മ ഒരു പ്രതിഫലനം എന്നിൽ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു പരിവർത്തനം എന്നിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് സ്വയം ചിന്തിക്കാം. ഈ പിതാക്കന്മാരുടെ ഒക്കെ മധ്യസ്ഥത നമുക്കും നമ്മുടെ സഭയ്ക്കും ഒക്കെ കാവലാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമുക്കറിയാം 3-ാം തീയതി ഭർത്തമക്കളിലായുടെ ദുഃഖുറവായിട്ട് കൊണ്ടാടുന്നു. മാസത്തില് 21-ാം തീയതിയാണ് പത്രോസ് ഭർത്തമക്കളിലായുടെ രക്തസാക്ഷ്യത്തെ മണ്ണം നമ്മൾ ആഘോഷിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ റിലീസ് അദ്ദേഹത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരു ആഘോഷമായിട്ട് നമ്മൾ സഭയിൽ ദുഃഖമായിട്ട് കൊണ്ടാടുന്നു. അതിന്റെ പ്രാധാന്യവും പ്രസക്തിയോ മനസ്സിലാക്കി അല്ലെങ്കിൽ തന്നെയും മർത്തമക്കളിലായ പ്രത്യേകിച്ച് നമ്മുടെ സഭാപിതാവിനെ ഓർക്കാനും ആ പിതാവിന്റെയും അധ്യക്ഷ ലഭ്യം പ്രാപിക്കാനുള്ള ദിനങ്ങളായിട്ട് നമുക്ക് ആ ദിവസത്തെ കരുതുന്നതിൽ നമുക്ക് സന്തോഷവും അനുഗ്രഹമേ. പ്രത്യേകമായിട്ട് ഈ പിതാക്കന്മാരുടെ മധ്യസ്ഥ നമുക്ക് കാവലായിരിക്കട്ടെ. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിലൊക്കെയും നമ്മൾ സംബന്ധിക്കുന്നവർക്കും ഈ പിതാക്കന്മാരുടെ ഓർമ്മ നമ്മൾ ഈ പ്രാർത്ഥനയിൽ കൂടിയൊക്കെ അനുസ്മരിക്കുമ്പോൾ നമുക്കറിയാം രഹസ്യ പ്രാർത്ഥനയൊക്കെ നമ്മൾ വായിച്ചപ്പോൾ സ്ത്രീമാരുടെ മധ്യത്തിലുള്ള നോമ്പിന്റെ പ്രാർത്ഥനകളാണ് നമ്മൾ നടത്തിയത്. തീർച്ചയായിട്ടും സംശയമൊന്നുമില്ല. നമ്മുടെ പിതാക്കന്മാരെ അനുസ്മരിക്കുകയും ഈ പ്രാർത്ഥന കൂട്ടമായി ഇരുന്നുകൊണ്ട് ആ പിതാക്കന്മാരുടെ മധ്യത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തുമ്പോൾ ആ പ്രാർത്ഥനയിൽ കൂടിയൊക്കെ ആ പരിശുദ്ധ പിതാക്കന്മാർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മളെ അവർ സ്വീകരിക്കുന്നുണ്ട്, ദൈവമുമ്പാകെ നമ്മളെ അവർ ഓർക്കുന്നുണ്ട് എന്നുള്ള ഒരു ശക്തമായ ബോധ്യം കൂടെ നമുക്ക് നൽകുന്നുണ്ട്. ആ ഒരു ബോധ്യമൊക്കെ നമ്മുടെ ആന്തരിക ജീവിതത്തിൽ ഒരു വലിയ വെളിച്ചം പകരും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ, ഉണ്ടാകണമെന്ന് ദൈവസംഗതി പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ സഭയിലെ ഏറ്റവും സുപരിചിതമായ ഒരു വൈദികനാണ് ഫിലിപ്പച്ചൻ. നമ്മുടെ സഭയിലെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട ഹ്യൂമൻ എംപവർമെന്റ് ആൻഡ് ഫാമിലി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന വന്യാസനാണ് പി എ ഫിലിപ്പച്ചൻ. അദ്ദേഹം ഡൽഹി ഭദ്രാസനത്തിലെ അച്ഛനായിരുന്നു, കോട്ടയത്താണെന്നാണ് മനസ്സിലാക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് സുവിശേഷവും അല്ലെങ്കിൽ ഫാമിലി ഓറിയന്റഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുടുംബ ബന്ധങ്ങളെ ശക്തമായിട്ട് ശക്തീകരിക്കത്തക്കവണ്ണം അച്ഛന്റെ സാന്നിധ്യം നമ്മുടെ സഭയിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പലരും അച്ഛനെ വ്യക്തമായിട്ട് അറിയാവുന്നവരും അച്ഛന്റെ ക്ലാസ്സുകൾ കേട്ടിട്ടുള്ളവരും ആയിരിക്കും. തീർച്ചയായിട്ടും അച്ഛന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥന കൂട്ടാനേ കൂടെ ഒരു ബലം നൽകുന്നു എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അച്ഛൻ പ്രത്യേകമായിട്ട് നമ്മുടെ ഈ ഭദ്രാസനത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഈ ഈ മാസത്തിലെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ ഫാമിലി കോൺഫറൻസ് അഫീന തിരുവനന്തപുരം നടക്കുന്നുണ്ട്. ഈ വരുന്ന 1-2 ജൂലൈ 1st and 2nd ദിവസത്തിൽ സൂസൽ ഏരിയയിലുള്ള ഏരിയയുടെ ഫാമിലി കോൺഫറൻസ് നടക്കുന്നുണ്ട്. അത് സെന്റ് ഗ്രിഗോറിയസ് പള്ളി വെച്ചാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണമാണ് ഇപ്പോഴും അച്ഛനെ പൂസ്റ്റഡിൽ ഉണ്ട്. തൃശൂർ ഭദ്രാസനത്തിന്റെ അഭിനയ ഡോക്ടർ യുഹാനാണ് മമ്മിലിത്യൂൽ ശ്രീമേലി ശ്രീമേലിയുടെ സാന്നിധ്യവും ആ ശുശ്രൂഷയിലുണ്ട് എന്നുള്ളതിൽ സന്തോഷം പകരുന്ന കാര്യമാണ്. ശ്രീപച്ചൻ ഈ ഒരു കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തക്കവണ്ണം നമ്മുടെ ഭദ്രാസനത്തിന്റെ ക്ഷണപ്രകാരം പ്രത്യേകമായിട്ട് ഈ ഭദ്രാസനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളെ അറിയിക്കുന്നു. അച്ഛന്റെ വാക്കുകളും സാന്നിധ്യവും ഒക്കെ ഈ ഭദ്രാസനത്തിന്റെ പല കുടുംബങ്ങൾക്കും ശക്തിയും ഓജസ്സും തേജസ്സും പകരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരുടെ പേരിലും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന കൂട്ടാമയുടെ പേരിലും പ്രിയപ്പെട്ട ശ്രീപച്ചനെ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛന്റെ എനിക്ക് യാത്രയൊക്കെ ചെയ്ത് അച്ഛന്റെ ഫോർട്ട് ഇൻഫെക്ഷന് പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് വളരെ ശാന്തമായിട്ട് ട്രെയിനൊന്ന് ചെയ്യാതെ പതിയെ സംസാരിച്ചാൽ മതി. എങ്കിലും അച്ഛന് ആ ശാരീരിക പ്രതിസന്ധികളുണ്ട്. ഈ പ്രാർത്ഥനകളൊക്കെ സംബന്ധിച്ചതല്ലെന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. ഒരു മടിയും കൂടാതെ പ്രയാസങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ സുഖങ്ങൾ സംബന്ധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹവും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അച്ഛന്റെ പ്രസംഗത്തിന് മുമ്പ് അരങ്ങനയിൽ കൂടിയിരിക്കുന്ന ഗായക സംഘം ഗീതമാണിച്ച് അതിനുശേഷം അച്ഛൻ പ്രസംഗിക്കുന്നതായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 221 ഗാനം, സുവിശേഷ ഗീതങ്ങളിലെ 221 ഗീതം നമുക്ക് പാടാം. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ എന്നുള്ള ഗാനം. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകവേ ക്ഷമിച്ചിടുന്നു,
അരമനയുടെ ലൈന് ഒരു മിനിറ്റ് ഔട്ടായി പോന്നാ, ഒന്ന് വെയിറ്റ് ചെയ്താൽ തിരിച്ചു വരുത്. Amen.
ഹലോ ഫിലിപ്പ്,
അച്ഛാ
അലമനയിലെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് പിന്നെ കട്ടാവുന്നുണ്ട്. പക്ഷേ
പാടി കഴിച്ചു.
ഓക്കെ ഫിലിപ്പ് ഓസജ വന്നി ഫിലിപ്പ് ഓസജനെ തിരുവചന ധ്യാനത്തിനായിട്ട് പ്രത്യേകമായി ക്ഷണിക്കുന്നു.
ശ്രീയൊരു ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഇവിടെ നമ്മുടെ ഭദ്രാസനത്തിന്റെ ഫാമിലി കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ക്ലാസ് എടുക്കാനായിട്ടാണ് ഞാൻ ഈ പ്രദേശത്തേക്ക് വന്നത്. എന്ന് വന്നപ്പോ ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ ഇന്നലെ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഈ കൂട്ടായ്മയിൽ കുറെ സമയം ചെലവഴിക്കുന്നത്. ഇങ്ങനെ ഈ പ്രദേശത്ത് കുറേയധികം ദൈവമക്കൾ ബുധനാഴ്ച ദിവസം പ്രാർത്ഥിക്കുന്നു, ദൈവസന്നിധിയിൽ കുറെ സമയം ചെലവഴിക്കുന്നു എന്നറിയുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. രാജേഷ് അച്ഛൻ തന്നെ പറഞ്ഞതുപോലെ എനിക്ക് തൊണ്ടയ്ക്കൊരു ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ട് എന്റെ ശബ്ദം അത്ര വ്യക്തമായിട്ട് വരുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഏതാണെങ്കിൽ നിങ്ങൾ അക്കാര്യത്തിൽ എന്നോട് സഹകരിക്കണമെന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കാം. ഇന്ന് പരിശുദ്ധ സഭ പത്രോസ് പൗലൂസ് ലീഹന്മാരുടെ ഓർമ്മ കൊണ്ടാടുകയാണ്. ലോകമാസകലം, നമ്മുടെ സഭ മാത്രമല്ല മറ്റനേകം സഭകൾ, കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള സഭകൾ ഇന്ന് പത്രോസ് പൗലൂസ് ലീഹന്മാരുടെ ഓർമ്മ കൊണ്ടാടുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആദിമ സഭയിലെ ഏറ്റവും സർവശ്രേഷ്ഠമായ ശുശ്രൂഷ നിർവഹിച്ച വളരെ അചുംബിതമായ രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഒരു പക്ഷേ മറ്റാരും താരതമ്യം ചെയ്യാനില്ലാത്ത, പകരക്കാരില്ലാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ് പത്രോസും പൗലൂസും. ആദിമ സഭയുടെ വളർച്ചയിൽ ശരിയായ നാഴികക്കല്ലുകൾ ആരൊക്കെയായിരുന്നു ചോദിച്ചാൽ, അതിന്റെ തുടക്ക സമയത്ത് പത്രോസ് യഹൂദ ക്രിസ്ത്യാനികളെ സഭയിലേക്ക് ചേർത്ത്, പ്രത്യേകിച്ചും പെന്തിക്കോസ്തി പെരുന്നാളിൽ അദ്ദേഹത്തിന്റെ ഒറ്റ പ്രസംഗത്തിലൂടെയാണ് 3000 പേരെ സഭയിൽ ചേർത്ത് സഭയുടെ സമുദ്ഘാടനം നിർവഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ 6-7 അധ്യായങ്ങൾ വരെ നിറഞ്ഞു നിൽക്കുന്നത് പത്രോസിന്റെ ആ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളുമാണ്. പിന്നീട് സഭയെ ഏറ്റവും അധികം സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്തത് വിശുദ്ധനായ പൗലോസ് ലീഹായ. എന്നാൽ ഈ രണ്ട് സ്നേഹന്മാർ യഥാർത്ഥത്തിൽ അവരുടെ വ്യക്തിത്വങ്ങളിലും അവരുടെ നിലപാടുകളിലും അവരുടെ ആദർശങ്ങളിലും ആശയങ്ങളിലും ഒക്കെ വളരെ വിഭിന്നതകൾ ഉണ്ടെങ്കിലും, നമ്മൾ എന്തുകൊണ്ടാണ് ഇവരെ രണ്ടുപേരെയും കൂടെ ഇങ്ങനെ ഒരു പെരുന്നാളിൽ കൂട്ടിക്കെട്ടി ഓർക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. രണ്ടുപേരും ധാരാളം വ്യത്യസ്തതകൾ ഉള്ളവരാണ്, ഡിഫറൻസസ് ഉള്ളവരാണ്, ഒത്തിരി കോൺട്രഡിക്ഷൻസ് ഉള്ളവരാണ്. പത്രോസിനെയാണെങ്കിൽ കർത്താവ് ഏറ്റവും ആദ്യം വിളിച്ച ശിഷ്യനാണ്, പൗലൂസിനെയാണെങ്കിൽ ഏറ്റവും അവസാനം വിളിച്ച ശിഷ്യനുമാണ്. പത്രോസ് ഒരു മുക്കുവനായിരുന്നെങ്കിൽ പൗലൂസ് ഒരു മഹാപണ്ഡിതനായ, ദാർശനികനായ, ഒരു റോമ പൗരനായ, ധാരാളം പ്രിവിലേജസ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. പത്രോസ് വിവാഹിതനായ ഒരു കുടുംബസ്ഥനായിരുന്നെങ്കിൽ പൗലൂസ് ഒരു അവിവാഹിതനും പ്രത്യേകിച്ചും അവിവാഹിതർക്ക് വേണ്ടി വാദിക്കുന്നവനുമായിരുന്നു. പത്രോസിന് ഫോർമൽ എഡ്യൂക്കേഷൻ ഒന്നും കിട്ടിയിരുന്നില്ല. എന്നാൽ പൗലൂസ് തർസൂസ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിച്ച ഒരു വലിയ മനുഷ്യൻ, പിന്നീട് യഹൂദന്മാരുടെ റാബി ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചവനുമാണ്. പത്രോസ് പ്രായത്തിൽ വളരെ മുൻപനായിരുന്നു, പൗലൂസ് ഒരു ചെറുപ്പക്കാരനുമായിരുന്നു. എഴുത്തിന്റെ കാര്യത്തിലാണെങ്കിലും വേദപുസ്തകത്തിലെ 14 ബുക്കുകൾ എഴുതിയത്, 14 ലേഖനങ്ങൾ എഴുതിയത് പൗലോസാണ്. പത്രോസ് 2 ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളൂ. വളരെ സാധാരണക്കാർക്ക് വായിച്ച് മനസ്സിലാകാവുന്ന ലളിതമായ ഭാഷ, പ്രായോഗിക ക്രിസ്തീയതയുടെ പാഠങ്ങൾ വിവരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പത്രോസ് തന്റെ ലേഖനത്തിലൂടെ എഴുതിയത്. വളരെ സിമ്പിളായിട്ട് എഴുതിയിരിക്കുന്ന ലേഖനങ്ങൾ. അതേസമയം പൗലോസിന്റെ ലേഖനങ്ങൾ, റോമ ലേഖനവും എഫേസ്യ ലേഖനവും കൊലോസ്യ ലേഖനവും ഒക്കെ ഒരു സാധാരണ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ ഒക്കാത്ത വിധം അത്ര അഗാധമായ ദൈവശാസ്ത്ര ചിന്തകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നവയാണ്. പത്രോസ് വളരെ എടുത്തിയാട്ടക്കാരനായിരുന്നു. മുൻപിൻ നോക്കാതെ, വരും വരായികളെ ചിന്തിക്കാതെ എടുത്തിയാടി കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഭ്രതിയായ മനുഷ്യനായിരുന്നു. അതേസമയം പൗലോസ് ആവട്ടെ വളരെ ശാന്തനും വളരെ എല്ലാ കാര്യത്തിലും വളരെ സന്തുലിതത്വം പാലിച്ചതുമായ ഒരു വ്യക്തിത്വമായിരുന്നു. ഒരാളെ കുരിശിച്ചത് തലകീഴായിട്ട് ആയിരുന്നു. തലകീഴായിട്ട് കുരിശിച്ചാണ് പത്രോസിനെ കൊല്ലുന്നത്. അതേസമയം പൗലോസിനെ ഒരു റോമാപൗരനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ തല മുറിച്ചാണ്, ശിരഛേദം ചെയ്താണ് കൊല്ലുന്നത്. അപ്പൊ ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളിൽ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ എന്ന് മാത്രമല്ല, അവർ രണ്ടുപേരും സഭയിലെ രണ്ട് തരം നിലപാടുകളുടെ മനുഷ്യരും പൊരുത്തമില്ലാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഗലാത്യ ലേഖനം 2:11 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി എന്ന് പറയുന്നുണ്ട്. പത്രോസും പൗലോസും തമ്മിൽ അവരുടെ ആദർശപരമായ കാര്യങ്ങളിൽ, വിശ്വാസപരമായ കാര്യങ്ങളിൽ എതിർപ്പും വ്യത്യാസങ്ങളും ഉണ്ടായിട്ട് രണ്ടുപേരും തമ്മിൽ വാഗ്വാദം ഉണ്ടായതായിട്ട് നമ്മൾ വായിക്കുന്നു. അപ്പൊ ഈ രണ്ട് വ്യത്യസ്ത വ്യക്തികൾ, രണ്ട് നിലപാടുകളുടെ പ്രതിനിധികൾ, അവരെ എന്തിനാണ് സഭ ഒരുമിച്ച് ഓർക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, സഭയുടെ സംസ്ഥാപനത്തിൽ, അതിന്റെ പ്രാരംഭദശയിലെ വളർച്ചയിൽ, അതിന്റെ മുന്നോട്ടുള്ള ദർശനത്തിൽ ഒക്കെ വളരെയധികം ഈടുറ്റ സംഭാവനകളാണ് രണ്ടുപേരും നൽകിയിരിക്കുന്നത്. അവരുടെ വ്യക്തിത്വങ്ങൾ തമ്മിൽ വളരെയധികം ദുർവാന്തരമുണ്ടെങ്കിലും അവർ നൽകിയിരിക്കുന്ന സംഭാവനകൾ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ഏകത്വത്തിന്റെ ഭാഷയിൽ, ഭാവത്തിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. എന്നാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രണ്ടു പേരും സഭയിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് നിലപാടുകളുടെ പ്രതിനിധികളാണ്. പത്രോസ് യഹൂദ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യൻ, അതും ഒരു പാവപ്പെട്ട മനുഷ്യൻ, മുക്കുവനായ മനുഷ്യൻ, വിദ്യാഭ്യാസമില്ലാത്തവൻ, ഒരു പക്ഷേ നമ്മുടെയൊക്കെ സംസാര ഭാഷയിൽ സംസ്കാരമില്ലാത്തവൻ എന്ന് വരെ പറയാവുന്ന ഒരു മുക്കുവനാണ് ആ പത്രോസ്. പക്ഷേ യാഥാസ്ഥിതികത്വത്തിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നതും അദ്ദേഹം യാഥാസ്ഥിതികത്വത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തയാളാണ്. സഭയിലെ ചില കാര്യങ്ങൾ മാറ്റാൻ പാടില്ല. സഭയോട് ആളുകൾ ചേരുമ്പോൾ അവര് ആദ്യമേ സർക്കംസിഷൻ നടത്തിയിട്ട് മാത്രമേ സഭയോട് ചേരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വളരെ ഖണ്ഡിതമായ ഒരു അഭിപ്രായം അദ്ദേഹം ജെറുസലേം സിനോദോസ് മുതലെടുത്തിയ ആളാണ്. യാക്കോബ് എന്ന് പറയുന്ന എരുസലേമിലെ 1-ാമത്തെ എപ്പിസ്കോപ്പ അദ്ദേഹത്തിന്റെ ആ സ്റ്റാൻഡിനോട് ചേർന്നയാളാണ്. അപ്പോൾ സഭയിൽ നിലനിൽക്കുന്ന മാറ്റമില്ലാത്ത ഘടനകളുടെ, സ്ട്രക്ചറുകളുടെ ഒരു പ്രതിനിധിയാണ് പത്രോസ് എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുകയില്ല, അങ്ങനെ പറയുന്ന സഭയിലെ ആളുകളുണ്ട്. നമ്മുടെ സഭയിലെ തിരുമേനിമാരിലും അച്ഛന്മാരിലും വിശ്വാസികളിലും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള നിലപാടുകളുള്ളവരുണ്ട്. ഒരു കാര്യത്തിലും ഒരു മാറ്റവും ഒരിക്കലും വരാൻ പാടില്ല. അതൊക്കെ ദൂക്കിറ്റ് വീശുമ്പോൾ പോലും ഒരു 3 വീശിയുള്ളിടത്ത് 2 വീശി പോയാൽ ഏതാണ്ടൊക്കെ ഒത്തിരി കുഴപ്പമുണ്ടാവും എന്ന് വിശ്വസിക്കുന്നവരായ വളരെ യാഥാസ്ഥിതികരായ ആളുകളുണ്ട്. അത് ഏറെക്കുറെ നല്ലതാണ്. സഭയുടെ വിശ്വാസം നമുക്ക് പിതാക്കന്മാരിലൂടെ കൈമാറിത്തന്ന അകളങ്കമായ, അചുംബിതമായ വിശ്വാസം, അത് പരിപാലിക്കുന്നതിലും അതിനെ നിലനിർത്തുന്നതിലും ഇങ്ങനെയുള്ള മാറ്റമില്ലാത്ത നിലപാടുകൾ ആവശ്യമാണ്. പത്രോസിന്റെ ഏറ്റവും വലിയ സംഭാവന അതാണ്. അദ്ദേഹം സഭയിലെ മാറ്റമില്ലായ്മയുടെ, അതല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റിയുടെ, സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയുടെ ആളായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതേസമയം പൗലോസ് ഇതിന്റെ നേരെ വിപരീതമായ നിലപാടെടുത്തിയ ആളാണ്. ചില കാര്യങ്ങളൊക്കെ കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കണം. എല്ലാ കാര്യങ്ങളിലും കടുപ്പിടുത്തവുമായിട്ട് പോയാൽ സഭയ്ക്ക് നിലനിൽക്കാൻ സാധ്യമല്ല. ജാതികൾ സഭയോട് ചേരുമ്പോൾ പരിച്ഛേദം എന്നുള്ള കാര്യം നിർബന്ധിക്കുവാൻ പാടില്ല. സർക്കംസിഷൻ എന്നുള്ളത് അത്രയ്ക്കും പ്രധാനമുള്ളൊരു കാര്യം അല്ല എന്ന് ആദിമസഭയിൽ വാദിക്കുകയും അക്കാര്യം തന്റെ ശക്തിയുക്തമായ വാദഗതികളിലൂടെ നേടിയെടുക്കുകയും ചെയ്ത ഒരാളാണ് പൗലോസ്. അത് സഭയുടെ ഒരു രണ്ടാമത്തെ സ്കൂൾ ഓഫ് തോട്ടാണത്. സഭയിൽ അതും ആവശ്യമാണ്. സഭയുടെ വളർച്ചയ്ക്ക്, സഭയുടെ മുന്നോട്ടുള്ള വെല്ലുവിളികളെ നേരിടാനുള്ള സഭയുടെ തയ്യാറെടുപ്പിൽ ഇങ്ങനെയുള്ള ചില നിലപാടുകൾ ആവശ്യമാണ്. എല്ലായ്പ്പോഴും ഒന്നും മാറ്റാതെ, പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഇന്നത്തെ 21-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് ലോകം വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ വളരെ വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ സഭ ഒരു കാര്യത്തിലും മാറ്റം വരുത്താതെ മുന്നോട്ട് പോയാൽ സഭയ്ക്ക് ഒരു പക്ഷേ നിലനിൽപ്പുണ്ടാവില്ല. അങ്ങനെയുള്ള കാലങ്ങളിൽ ഒരു പ്രൊഫറ്റിക് ആൻഡ് മിഷണറി റോൾ, അത് ഒരു റിന്യൂവലിന്റെ, സഭയിൽ തന്നെ എപ്പോഴും നടക്കേണ്ട ഒരു പരിവർത്തനത്തിന്റെ, അതല്ലെങ്കിൽ ഒരു പുതുക്കത്തിന്റെ, ദിനംതോറും നടക്കുന്ന ഒരു മാറ്റത്തിന്റെ ഒരു ശൈലിയായിരിക്കണം. അതാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. സഭയിൽ അങ്ങനെ ഒരു നിലപാടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാം. ഇത് രണ്ടിന്റെയും കൂടെ ഉള്ള ഒരു ഫ്യൂഷനാണ്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടി കൊണ്ടുപോകുന്നതാണ് യഥാർത്ഥത്തിൽ ഓർത്തഡോക്സിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ് എന്റെ ഗുരുവായിരുന്ന അഭിയന്ന പൗലോസ് മാർ ഗിരിഗുരു തിരുമേനി പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. സഭ എന്ന് പറയുന്നത് കെട്ടിക്കിടക്കുന്ന ഒരു കുളമല്ല, മറിച്ച് ഇങ്ങനെ അനവരതമായി അനർഗളമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയാണ്, ഒഴുക്കുള്ള നദിയാണ്. അതുകൊണ്ട് എങ്ങനെ കെട്ടിക്കിടക്കുക, ഒരു മാറ്റവും വരികയില്ല എന്നുള്ളതല്ല. ചില കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ ആവശ്യമായിട്ട് വരും. നമുക്ക് കാലദേശ വ്യവസ്ഥകൾക്ക് അനുസരണമായിട്ട് മാറ്റങ്ങൾ വേണം. ചിലപ്പോൾ നമുക്ക് ആരാധന ഭാഷയുടെ കാര്യമാകാം, അതല്ലെങ്കിൽ സഭയുടെ ആനുകാലിക പ്രശ്നങ്ങളോടുള്ള ചില നിലപാടുകളുടെ കാര്യത്തിലാവാം. എവിടെയാണെങ്കിലും ഇങ്ങനെയുള്ള ചില ഫ്ലെക്സിബിലിറ്റി സഭയിൽ വേണ്ടി വരുന്നു. ഇത് ഈ ശ്ലീഹന്മാരിൽ നിന്ന് പഠിക്കേണ്ട പാഠമാണ്. ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. ഒന്നിനെ മാറ്റി നിർത്താൻ അതല്ല വേണ്ട എന്ന് വെച്ചാണ് നമുക്ക് സാധ്യമല്ല. രണ്ടും ഒരേ തരത്തിൽ നമ്മൾ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സഭയ്ക്ക് മുന്നേറാനായിട്ട് സാധിക്കുള്ളൂ. കാതലായ കേന്ദ്രീയമായ വിശ്വാസത്തിന്റെ ഭാഗങ്ങൾ പരിഗണിക്കാതെ തന്നെ അതിന്റെ മൗലികമായ ഭാഗങ്ങളെല്ലാം അതേ തരത്തിൽ നമ്മൾ പ്രിസേർവ് ചെയ്തുകൊണ്ട് ഈ ലോകത്തിന്റെ ഇന്നത്തെ മാറ്റങ്ങൾക്കനുസൃതമായി നമുക്ക് ഉപരിതലത്തിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ സാധിക്കും എന്ന് ഈ പെരുന്നാളിൽ വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് അമേരിക്കൻ ഭദ്രാസനത്തിലൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ കുറേയധികം മാറ്റങ്ങൾ ആവശ്യമുണ്ട്. അത് എങ്ങനെയൊക്കെ സാധിക്കാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, കർത്താവിന് എല്ലാ ടൈപ്പ് മനുഷ്യരെയും വേണം എന്നുള്ളതാണ്. പത്രോസ് വൃദ്ധനായ ഒരു മനുഷ്യനാണ്, പൗലോസ് ഒരു ചെറുപ്പക്കാരനാണ്. പത്രോസ് ഞാൻ പറഞ്ഞ പോലെ മുക്കുവനാണ്, ഒന്നും അറിയാൻ മേലാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്തൊരു മനുഷ്യന്. അവനെയും കർത്താവിന് വേണം. ദൈവത്തിന്റെ പ്രവർത്തനം ചരിത്രത്തിൽ നമ്മൾ പരിശോധിച്ചാൽ അവിടെ എല്ലാ മനുഷ്യരും ദൈവത്തിന് വിലപ്പെട്ടവരാണ്, ആരും കൊള്ളരുതാത്തവരില്ല. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, അമൂലം ഔഷധം നാസ്തി എന്ന് പറഞ്ഞാൽ ഔഷധത്തിന് വേണ്ടാത്ത ഒരു മൂലവുമില്ല, ഒരു വേരുമില്ല. എല്ലാ വേരുകളും ഔഷധങ്ങൾക്ക് ആവശ്യമുണ്ട്. കുറുന്തോട്ടി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വേരുകളും ഔഷധത്തിന് ആവശ്യമാണ്. അതുപോലെ തന്നെ അയോഗ്യം മനുഷ്യം നാസ്തി എന്നാണ് പറഞ്ഞു പറഞ്ഞാൽ അയോഗ്യനായിട്ടൊരു മനുഷ്യനുമില്ല. എന്തിനൊക്കെയെങ്കിലും ഉപയോഗിക്കാവുന്ന ആളുകളാണ് നമുക്ക് എല്ലാവരും. അതുകൊണ്ട് വലിയവരെന്നും ചെറിയവരെന്നൊന്നും ഇക്കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യം കരുതേണ്ട കാര്യമില്ല. അബ്രഹാം പടുവൃദ്ധനായിരുന്നു, പക്ഷേ ആ പടുവൃദ്ധനെയാണ് ഒരു വലിയ ജാതിയെ ഉണ്ടാക്കാനായിട്ട് ദൈവം ഉപയോഗിച്ചത്. യാക്കോബ് കൗശലക്കാരനായിരുന്നു, ആ കൗശലക്കാരിൽ നിന്നാണ് ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ ഉണ്ടായിരുന്നത്. യോസേഫിനെ അടിമയായി വിറ്റ ഒരു പാവപ്പെട്ട ചെറുക്കനായിരുന്നു, അവനിൽ നിന്നാണ് ഈജിപ്തിലെ പ്രധാനമന്ത്രിയെ ദൈവം സൃഷ്ടിച്ചത്. മോശയാണെങ്കിൽ ആദ്യം ഒരു കൊലപാതകയും പിന്നീട് വർത്തമാനം പറയാനായിട്ട് പ്രയാസമുള്ള ഒരു വിക്കനുമായിരുന്നു. ആ വിക്കനിൽ നിന്നാണ് ഒരു വലിയ നേതാവിനെ ദൈവം കണ്ടെത്തിയത്. ദാവീദാണെങ്കിൽ ആട്ടിടയനായിരുന്നു, പിന്നീട് ഒരുവന്റെ ഭാര്യയെ സ്വന്തമാക്കിയ ഒരു വ്യഭിചാരിയുമായിരുന്നു. എന്നിട്ടുകൂടെയും ദൈവം അവനെ പിന്നീട് ഉപയോഗിക്കുകയാണ്. എസ്തർ ഒരു അടിമ പെൺകുട്ടിയായിരുന്നു, എന്നിട്ടുകൂടെ ദൈവം അവളെ ശൂഷൻ രാജധാനിയിലെ രാജ്ഞിയായിട്ട് വാഴിക്കുക. അതുകൊണ്ട് ദൈവത്തിന് എല്ലാവരെയും വേണം. വഴികടന്ന കഴുതേ പോലും എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ കർത്താവാണ്. അതുകൊണ്ട് നമ്മുടെ ആരുടെയും വലിപ്പമൊന്നും ദൈവം നോക്കുന്നില്ല. നമ്മുടെ വലിപ്പത്തിലല്ല കാര്യം, നമ്മുടെ പഠിത്തത്തിലല്ല കാര്യം, നമ്മുടെ ഔന്നത്യത്തിലല്ല കാര്യം. നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുമോ എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. ഞാൻ എവിടെയോ വായിച്ചു, ഗോഡ് ഡസ് നോട്ട് കൗണ്ട് യുവർ ഡിഗ്രീസ് ഇൻ ഡിപ്ലോമാസ് ബട്ട് ദി വൂണ്ട് മാർക്സ് ഓൺ യുവർ ബോഡി. നിന്റെ ഡിഗ്രിയും ഡിപ്ലോമയും ഒന്നുമല്ല ദൈവം എഴുതുന്നത്, മറിച്ച് നിന്റെ ശരീരത്തിലെ മുറിപാടുകളെയാണ്. ദൈവത്തിന് വേണ്ടി മുറിവേൽക്കാനും ദൈവത്തിന് വേണ്ടി ക്ഷരമേൽക്കുവാനും ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങളെ പ്രവർത്തിക്കുവാനും നിനക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ രണ്ട് ശ്ലീഹന്മാരിൽ രണ്ടുപേരും വ്യത്യസ്ത ദ്രോഹങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിലും അവരിൽ കുറവുകളും കുറ്റങ്ങളും ന്യൂനതകളും പരാധീനതകളും ഒക്കെ ഉണ്ടെങ്കിലും അവരെ ദൈവം വലിയവരാക്കി ദൈവത്തിന്റെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊക്കെ ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും പല വിധത്തിലുള്ള കഴിവുകൾ ഉള്ളവരാണ്, മെറിറ്റ്സ് ഉള്ളവരാണ്, അതുപോലെ തന്നെ ചില ഡീമെറിറ്റ്സും ചില വീക്ക്നെസ്സും ഒക്കെ ഉള്ളവരാണ്. ഒരു മനുഷ്യനും ലോകത്തിൽ മുഴുവൻ തികഞ്ഞവനായിട്ടില്ല, പരിപൂർണനായി ദൈവം ആരെയും സൃഷ്ടിച്ചിട്ടില്ല. ഈ കുറവുകൾക്കൊക്കെ എഴുതിക്കും ദൈവത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ പോലും ദൈവത്തിന് നമ്മെക്കൊണ്ട് നമ്മിലൂടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണല്ലോ പത്രോസ് സുത്തരമെന്ന ഗോപുരം അതിർത്തി വെച്ച മുടന്തനോട് പറയുന്നത്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് ഞാൻ തരും. നമ്മുടെ ഈ വെള്ളിയും പൊന്നും കാശും ഒന്നും വേണമെന്നില്ല. ദൈവത്തിന് വേണ്ടി ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കൊടുക്കുവാൻ ധാരാളം തമ്മിലുണ്ടാവും. അതുകൊണ്ട് ഈ പത്രോസിന്റെയും പൗലോസിന്റെയും ജീവിത പാഠം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്, നമ്മൾ ആരായിരുന്നാലും എന്തായിരുന്നാലും ഏതൊക്കെ ജീവിത ക്രമങ്ങളിലുള്ളവരായിരുന്നാലും, ധനികനാവട്ടെ കുബേരനാവട്ടെ കുചേലനാവട്ടെ പണ്ഡിതനാവട്ടെ പാമരനാവട്ടെ ഏത് നിലകളിലുള്ളവനാണെങ്കിലും, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ദൈവം നിന്നിലൂടെ പ്രവർത്തിക്കും. അതുകൊണ്ട് ഈ പെരുന്നാളിന്റെ സന്ദേശമായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം. ഒന്നാമത് ഞാൻ പറഞ്ഞത്, സഭയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ രണ്ട് തരം ചിന്താഗതികൾ വേണം. കേന്ദ്രീയമായ വിശ്വാസ സത്യങ്ങളെ അല്ലെങ്കിൽ നമ്മൾ തലമുറ കൈമാറി വന്നിരിക്കുന്ന നമ്മുടെ പരമ്പരാഗതമായ ആ വലിയ സ്വത്തുക്കളെ നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കുവാൻ പത്രോസ് എന്ന ആ കഥാപാത്രത്തിലൂടെ നമുക്ക് കേൾക്കാം. പൗലോസ് എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് സഭയിൽ അനവരതമായി അനർഗളമായി ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട ചേഞ്ചിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. രണ്ടാമത് ഞാൻ പറഞ്ഞത്, ദൈവത്തിന് എല്ലാത്തരം മനുഷ്യരെയും വേണം. വലിയവനെയും ചെറിയവനെയും എല്ലാം കർത്താവിന് ആവശ്യമുണ്ട്. മദർ തെരേസായിക്ക് 5 അടി പോലും നീളമുണ്ടായിരുന്നില്ല. ആ സ്ത്രീയെ കൊണ്ട് ലോകത്തെ തന്നെ മാറ്റിമറിക്കത്തക്കവണ്ണം വലിയ പ്രവർത്തനങ്ങൾ നടത്തിയവനായ ദൈവം ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് ഈ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മയും മധ്യസ്ഥതയും നമുക്ക് കാവലാവട്ടെ കോട്ടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും ദൈവത്തിന്റെ കൃപയും സമാധാനവും അനുഗ്രഹങ്ങളും ധാരാളമായിട്ട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇക്കൂട്ടായ്മയ്ക്ക് എല്ലാ ഭാവുകങ്ങളും അനുഗ്രഹങ്ങളും സഭയുടെ പേരിൽ നേരുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ദൈവാതിരനാമം മഹത്വപ്പെടുമാറാവട്ടെ. പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഈ ദിനത്തിൽ ആ പരിശുദ്ധ ശ്ലീഹന്മാരുടെ ജീവിത പ്രത്യേകതകളെ കുറിച്ചും വ്യത്യസ്തതകളെ കുറിച്ചും വളരെ അനുഗ്രഹീതമായി ബഹുമാനപ്പെട്ട പി എ ഫിലിപ്പച്ചൻ നമ്മളോട് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ ദിവസം തന്നെ ഈ പെരുന്നാൾ വന്നത് ആ ഒരു പരിശുദ്ധന്മാരുടെ ജീവിതത്തെ കുറിച്ച് കൂടുതലായ ഒരു ഉൾക്കാഴ്ച നൽകുവാൻ തക്കവണ്ണം അതിനേറ്റവും അനുയോജ്യനായ ബഹുമാനപ്പെട്ട അച്ഛനെ കിട്ടിയെന്നുള്ളത് വളരെ സന്തോഷകരമാണ്. തുടർന്ന് ഹ്യൂസ്റ്റണിലും മറ്റ് സ്ഥലങ്ങളിലുമായിട്ടൊക്കെ നടക്കുന്ന ഫാമിലി കോൺഫറൻസിൽ കൂടുതലായി അച്ഛൻ്റെ വചനങ്ങൾ ശ്രവിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. അച്ഛന് ഈ ദിവസം പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ നമ്മളോട് ദൈവ വചനത്തിൽ നിന്ന് സംസാരിക്കുകയും ഈ പരിശുദ്ധ ശ്ലീഹന്മാരെ കുറിച്ച് കൂടുതലായ നല്ല ആശയങ്ങൾ നമ്മൾക്ക് പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ള ഭക്തിയുമാരുള്ള സന്തോഷം അറിയിക്കുന്നു. ഈ സമയത്ത് അരമനയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ചേർന്ന സുവിശേഷ ഗീതങ്ങളിലെ 122-ാമത്തെ ഗീതം ആലപിക്കുന്നു. പാടി പുകഴ്ത്തിടാം ദേവ ദേവനെ പുതിയതാം കൃപ കൂടെ. നമ്മുടെ ജീവിതമാകുന്ന നൗക ഘോര ഭയങ്കര കാറ്റിലും നാം ചിന്തിക്കാത്ത തരത്തിലുള്ള ജീവിത പ്രതിസന്ധികളിലും ആടി ഉലയുമ്പോൾ നമ്മളോട് ചേർന്ന് നിന്ന് ആ വലിയ പൊൻകരം നീട്ടി നമ്മെ താങ്ങി നടത്തുന്ന ദൈവത്തെ നമുക്ക് ചേർന്ന് മഹത്വപ്പെടുത്താം. യോർദാന്റെ നദി തീരത്തിൽ താണ വെള്ളത്തിൽ വീണു പോകാതെ ജീവിതമാകുന്ന ഈ നൗക ദൈവ കരങ്ങളിലൂടെ കൂടുതൽ സുരക്ഷിതത്വത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ ഗാനം നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 122-ാമത്തെ ഗീതം.
പാടി പുകഴ്ത്തിടാം ദേവ ദേവനെ പുതിയ കൃപകളോടെ,
ഞാൻ
യേശുവെന്നാ
പ്രാർത്ഥനയ്ക്കായി ദൈവദരവുമ്പാകെ നമ്മുടെ തലകളെ വണക്കാം. ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിനും പ്രത്യാശയ്ക്കുമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകമായിട്ട് രോഗികളായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നവരുടെ പേരുകൾ വായിക്കുന്നു. തോമസ് കുട്ടി, ജെയ്സി, വത്സ, രാജു, എലിസബത്ത്, രൂബേൻ, രോഹൻ, തോമസ് ഫിലിപ്പ്, ഇതോടൊപ്പം തന്നെ ഹ്യൂസ്റ്റൺ സെന്റ് സ്റ്റീഫൻസ് ദേവാലയത്തിലെ ജേക്കബ് ചെറിയാൻ വളരെ അത്യാവശ്യം നിലയിൽ ആശുപത്രിയിൽ കഴിയുന്നു. പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമുമ്പാകെ നമ്മുടെ തലകളെ
ബാർക്കുമോ. സർവശക്തനും ഞങ്ങളെ പരിപാലിക്കുന്നു നിത്യനുമായ ദൈവമേ, അനുഗ്രഹീതമായൊരു പകൽക്കാലം വിശുദ്ധ ബലിയിൽ ആരംഭം കുറിച്ച് ഭജന ശുശ്രൂഷയുടെ സ്വർഗീയമായ അനുഗ്രഹങ്ങളിൽ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ഇവിടെ കൂട്ടി വരുത്തുകയും വിവിധ പ്രദേശങ്ങളിലായിരുന്നു കൊണ്ട് ഈ വചനം ശ്രവിക്കുവാനും മധ്യസ്ഥ പ്രാർത്ഥനയിൽ സംബന്ധിപ്പാനും ദൈവം ഞങ്ങൾക്കിടയാക്കിയിരുന്നു. അവിടുത്തെ കരുണയും കൃപയും ഞങ്ങൾ ദൈനംദിന ജീവിതത്തിൽ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ സഭ കൽപ്പിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ നോമ്പുകാലത്തിന്റെ പരിസമാപ്തിയും ഞങ്ങൾക്ക് ആരോഗ്യത്തോടെയും മനസ്സോടുക്കത്തോടും കൂടി പൂർത്തീകരിപ്പാനിടയാക്കിയല്ലോ. വിശുദ്ധ സ്ത്രീഹന്മാരുടെ അനുഗ്രഹീതമായ നോമ്പിൽ ഞങ്ങൾക്ക് പങ്കാളിയാകുവാനും ഞങ്ങൾ മൂലം യോഗയിൽ തന്റെ പ്രവചന പുസ്തകത്തിലൂടെ ഓർമ്മിപ്പിച്ചതുപോലെ നോമ്പും ഉപവാസവും നോക്കുന്ന ഒരു വ്യക്തി മൂലം, ഒരു കുടുംബം മൂലം, ഒരിടവക മൂലം ആ ദേശം അനുഗ്രഹിക്കപ്പെടും. ദേശത്തോട് ദൈവം തമ്മിലാണ് കരുണ തോന്നി ഞങ്ങളെ പഠിപ്പിച്ച കർത്താവെ, ഞങ്ങളുടെ കുറവുള്ള ബലഹീനതയുള്ള നോമ്പിന്റെ അനുഷ്ഠാനം ദൈവം തമ്പുരാൻ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം തമ്പുരാന്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ കേട്ടതായ വചനത്തിൽ പരിശുദ്ധനായ പത്രോസിന്റെയും പരിശുദ്ധനായ പൗലോസിന്റെയും ജീവിതക്രമത്തിൽ ദൈവം തമ്പുരാൻ അവരിലൂടെ നമ്മളെ പഠിപ്പിച്ചതായ മഹത്വങ്ങളായ ദൂതുകൾ ദൈവം കൽപ്പിച്ചാക്കിയ ശ്രേഷ്ഠ പുരോഹിതനിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായി. ദൈവം തമ്പുരാൻ ആ പ്രിയ അഭിഷിക്തനിലൂടെ നൽകിയിരിക്കുന്ന ദൂത് ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ ചിന്തകളും മുറിവുകളും ആ മുറിവിന്റെ സൗഖ്യവും പ്രാപിപ്പാനുള്ള മുഖാന്തരവും കർത്താവ് അതിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. വ്യത്യസ്തങ്ങളായ താരതകളുള്ള മനുഷ്യരെ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന പഠിപ്പിച്ചതിലൂടെ ദൈവം തമ്പുരാന്റെ ശക്തിയും കൃപയും ഞങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകുവാൻ പാരമ്പര്യത്തിലൂടെ ഉറച്ച വിശ്വാസത്തിന്റെ മഹത്വം ആവശ്യമാണെന്നും ഒപ്പം ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടുന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തുവാനുള്ള വലിയ ഒരുക്കവും ഒരു ഉത്ഭവവും ഞങ്ങൾക്ക് നൽകിയതിനാൽ ഞങ്ങൾ തന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവെ അതിന്റെ മാറ്റവും കൃപയും ലഭിപ്പാൻ ദൈവം ശക്തി നൽകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ബലം ഞങ്ങൾക്കും ഞങ്ങളെക്കാൾ ഉപരി ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവർക്കും കർത്താവ് നൽകണമേ. പ്രത്യേകിച്ചിന്ന് രോഗികൾക്കായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ തന്റെ അനുഗ്രഹീതമായ ഈ ലോക ജീവിതക്രമങ്ങളിൽ രോഗികളെ അന്വേഷിച്ചു ചെന്ന സൗഖ്യം കൊടുത്തതും രോഗികൾ കർത്താവിനെ തേടി വന്നതും മറ്റുള്ളവരുടെ സഹായത്താൽ രോഗികൾ കർത്താവിന്റെ സമീപത്ത് എത്തപ്പെട്ടതും ഞങ്ങൾ വായിച്ചു. ദൈവമേ, ഞങ്ങളും ഈ രോഗികളെ ഞങ്ങളുടെ ചെറിയ പരിശ്രമം മൂലം ദൈവസന്നിധിയിലേക്ക് അവരെ സമർപ്പിക്കുന്നു. കർത്താവ്, പക്ഷപാതക്കാരന് സൗഖ്യം കൊടുക്കുവാൻ നാല് ആളിന്റെ മുഖാന്തരം ഒരുക്കിയതുപോലെ ഞങ്ങളെയും അപ്രകാരം ഒരുക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ദൈവസന്നിധിയിൽ അവിടുത്തെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്ന രോഗികളെ, വിവിധ രോഗങ്ങളും ചികിത്സാവിധികളുമായി കഴിയുന്നവരെ, അവരുടെ വേദനകളെയും ശാരീരിക ബലഹീനതകളെയും മാറ്റിക്കൊടുക്കണമേ. അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം ലഭിപ്പാൻ കുടുംബാംഗങ്ങളെയും കർത്താവ് നന്മകൾ കൊണ്ട് തൃപ്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, മാരകമായ രോഗങ്ങൾ, മാരകമായ പ്രതിസന്ധികൾ, ജീവിതത്തിലെ ഉത്കണ്ഠകൾ, നിരാശകൾ, ബലഹീനതകൾ, ഇവയൊക്കെ ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ ഹൃദയത്തെ കാർന്നു തിന്നുമ്പോൾ സമാധാനവും സ്വസ്ഥതയും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കണ്ണുനീരോടുകൂടി അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾക്കത് നൽകുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷയിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശബ്ദപരിധിയിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്കും ഈ ശബ്ദ കേൾവി മൂലം, ഈ വചന ശുശ്രൂഷ മൂലം, പ്രാർത്ഥന മൂലം സൗഖ്യവും കൃപയും സമാധാനവും സ്വസ്ഥതയും നൽകണമേ. കുടുംബജീവിതം നയിക്കുന്നവർക്ക്, പഠിക്കുന്ന മക്കൾക്ക്, ശിവത്തിലായിരിക്കുന്നവർക്ക്, വാർദ്ധക്യത്തിലും വിശ്രമ ജീവിതം നയിക്കുന്നവർക്കും ദൈവം നമ്മളാന്റെ കൃപ ധാരാളമായി കൊടുക്കണമേ. ഞങ്ങളുടെ മഹാപുരോഹിതന്മാരെയും വൈദികരെയും അവിടുന്ന് വാഴ്ത്തണമേ. ആധ്യാത്മിക സംഘടനകളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർക്ക് കൃപ കൊടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ഇടവകകളെയും സമർപ്പിക്കുന്നു. ദൈവം നമ്മളാന്റെ സാന്നിധ്യം ഇടവകയിൽ ഉണ്ടാകണമേ. കർത്താവിനെ കണ്ട് സന്തോഷത്തോടുകൂടി മടങ്ങുന്നവരായി ആരാധനയുടെ സൗഭാഗ്യവും സായുധ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തരണമേ. കർത്താവെ, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ടുന്ന കൃപകളൊക്കെ വ്യാപരിച്ചു അത് അണഞ്ഞു പോകാത്തൊരു ദീപമായി ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഇതിൽ സംബന്ധിച്ച എല്ലാ വൈദികരെയും അനുഗ്രഹിക്കണമേ. എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. ദൈവം നമ്മുടെ സാന്നിധ്യം കൊണ്ടൊന്നറിയിക്കണമേ. ശുദ്ധിമതിയായ അമ്മയുടെ നാമത്തിലും പ്രത്യേകിച്ച് ഇന്ന് മധ്യസ്ഥത അണച്ചിരിക്കുന്ന പരിശുദ്ധനായ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെയും മറ്റു സ്ലീഹന്മാരുടെയും എല്ലാ വിശുദ്ധ പിതാക്കന്മാരുടെയും മധ്യസ്ഥതയിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ശ്രീബാളുടെ തണൽ ആശീർവാദത്തിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ ഭാഗ്യവും ശക്തിയും നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ സംബന്ധവും സഹവാസവും ഈ പ്രാർത്ഥന ഇതിൽ സംബന്ധിച്ച എല്ലാവരോടും, നാം ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരോടും, നമ്മുടെ പ്രിയപ്പെട്ടവരോടും കൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ഇന്ന് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിച്ച എല്ലാവരോടും ഒരു വാക്ക് നന്ദി അറിയിക്കട്ടെ. ഇതിന് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന അഭിവന്യ തിരുമേനിയോടുള്ള ഹൃദയമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. തിരുമേനി ഇപ്പോൾ ഷിക്കാഗോ സെന്റ് തോമസ് ഇടവകയുടെ പുതിയ ദേവാലയ കൂദാശയുടെ സമർപ്പണവുമായി ബന്ധപ്പെട്ട് ഷിക്കാഗോയിലാണ്. പ്രത്യേകിച്ച് ആ ദേവാലയത്തിന്റെ കൂദാശ അനുഗ്രഹരമാകുവാനും ദൈവാത്മാവ് ഏറ്റവും അനുഗ്രഹരമായി നിർവഹിപ്പാൻ തക്കവണ്ണം അഭിവന്യ പിതാക്കന്മാരുടെ കരങ്ങളിലൂടെ ഇടയാക്കണമേ എന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഇന്ന് ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് ദൈവ തിരുവചനത്തിൽ നിന്നും പ്രത്യേകിച്ച് ഇന്നത്തെ പ്രത്യേകത നമുക്കറിയാം. പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ കഴിക്കുന്ന ഈ അനുഗ്രഹീത സുദിനത്തിൽ നമ്മളോട് ആ പിതാക്കന്മാരെ കുറിച്ച് വളരെ സവിസ്തരം നമുക്ക് വ്യാഖ്യാനിച്ചു തന്ന ബഹുമാനപ്പെട്ട പിയെ ഫിലിപ്പച്ചനോടുള്ള പ്രതിയുമാരുള്ള സന്തോഷം അറിയിക്കട്ടെ. ഇന്ന് ദൂരെയും ചാരിയുമായി ഇതിൽ ശ്രമിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. പ്രത്യേകിച്ച് അരമനയിൽ കൂടിയിരിക്കുന്ന ജോൺ ഗീവർഗീസ് അച്ഛൻ, ഫിലിപ്പോ സച്ചൻ, ഐസക് ബി പ്രകാശ് അച്ഛൻ എന്ന വൈദികരോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. ദൂരെയും ചാരിയുമായി ഈ ശബ്ദപരിധിയിൽ ഇരുന്ന് ഈ തിരുവചന ശ്രമിക്കുകയും അനുഗ്രഹീതമായി പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്ന എല്ലാ വിശ്വാസികളോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. വീണ്ടും അടുത്ത ബുധനാഴ്ച നമുക്ക് ഒന്നുചേരാം. അതുവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടങ്ങളിലൊക്കെ നമ്മെ നയിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കട്ടെ.